78-ാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
In the history of the Old Testament of Israel in the Old Testament,
പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ,
we can learn many lessons for ourselves.
നമുക്ക് വേണ്ടി അനേക പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും.
Because human nature is just the same since the time of Adam's fall.
കാരണം ആദാമിന്റെ പതനത്തിന് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥ എപ്പോഴും ഒരുപോലെ തന്നെയാണ്.
And the way Israel behaved towards God, we can see, is the way most Christians behave towards God today.
ഇസ്രായേല് ദൈവത്തോട് ഇടപെട്ട അതേ വിധത്തിലാണ് ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ദൈവത്തോട് ഇടപെടുന്നത്.
So the Old Testament teaches us a lot about human nature.
മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി, പ്രകൃതിയെ പറ്റി പഴയ നിയമം നമ്മെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നു.
And a wise man is one who learns from the mistakes of other people.
പറ്റിയ മറ്റു മനുഷ്യർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ.
A foolish man has to make the mistakes himself, and then also he may not learn.
ഒരു ബുദ്ധിഹീനനായ മനുഷ്യൻ അവൻ തന്നെത്താൻ തെറ്റുപറ്റുകയും ആ തെറ്റിൽ നിന്ന് പഠിക്കാതിരിക്കുകയും ചെയ്യുന്നു.
So if you are a wise person, you know what you will do?
നിങ്ങൾ ഒരു ബുദ്ധിമാനായ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ?
You will see the mistakes of other people and say, what lesson can I learn from their mistakes?
മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് എനിക്ക് എന്ത് പാഠം പഠിക്കുവാൻ സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കും.
And the Old Testament is full of examples.
പഴയ നിയമം അനേക ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
Right from the time of Adam,
ആദാമിന്റെ സമയം മുതൽ തന്നെ,
right up to the book of Malachi,
മലക്കായ് പ്രവചനം വരെയും അങ്ങനെ തന്നെയാണ്.
So many examples,
അനേക ഉദാഹരണങ്ങൾ.
And if you want to be wise,
നിങ്ങൾ ബുദ്ധിമാനായിരിക്കണമെങ്കിൽ,
I would encourage you to learn lessons from these many examples in the Old Testament.
പഴയ നിയമത്തിലുള്ള അനേക ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
I think I could take a whole year's Bible study every day on the examples from the Old Testament.
പഴയ നിയമത്തിലെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനും ബൈബിൾ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
But here we read in Psalm 78.
ഇവിടെ നാം 78-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
About basically what we learn is two things.
അടിസ്ഥാനപരമായി നാം ഇവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു.
One is God's goodness to his people.
ഒന്ന് ദൈവത്തിന് തന്റെ മക്കളോടുള്ളതായ ദയ.
And their thorough ingratitude for all God's goodness.
ദൈവത്തിന്റെ എല്ലാ ദയയോടും കരുണയോടും അവർക്കുള്ളതായ നന്ദികേട് അവിടെ കാണുവാൻ സാധിക്കും.
These are two things.
ഈ രണ്ട് കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്.
God continually being good to Israel.
ദൈവം അവരോട് തുടർച്ചയായി അവർ നല്ലവനായിരുന്നു.
And they respond with ingratitude.
അവർ ദൈവത്തോട് തിരിച്ച് നന്ദികേടോടെ പെരുമാറിയപ്പോഴും,
there we learn something about human nature.
അവിടെ നാം മനുഷ്യന്റെ പ്രകൃതിയെ പറ്റി ചിലത് പഠിക്കുന്നു.
Because when you look at Christian church history in the 2000 years,
2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രം നാം നോക്കുമ്പോൾ,
it is somewhat similar.
അത് ഏകദേശം ഇസ്രായേലിന്റെ ചരിത്രം പോലെ തന്നെയാണ്.
God's great goodness to his people,
ദൈവത്തിന്റെ വലിയ ദയയും കൃപയും തന്റെ മക്കളോട്,
and the Christians' ingratitude for all that God has done.
ദൈവം തങ്ങൾക്ക് ചെയ്തതിനോട് നന്ദികേടുള്ള കാണിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാം.
So here we read in Psalm 78.
78-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
He says here that the Lord established a testimony in verse 5 that they should teach it to their children, verse 6, that the generation to come might know, even the children, that they might arise and tell them to their children that they should put their confidence in God and not forget the works of God.
ഇവിടെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇസ്രായേലിനെ ദൈവം ഒരു ന്യായ പ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിപ്പിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും ചെയ്യുവാൻ വേണ്ടി.
See, it says here about each generation telling their children and telling the next generation and telling the next generation so that they might not forget, verse 7, the works of God.
ഇവിടെ പറയുന്നത് ഓരോ തലമുറയും ദൈവത്തിന്റെ ന്യായപ്രമാണവും ദൈവത്തിന്റെ പ്രവർത്തനവും വരുവാനുള്ള തലമുറയോട് അറിയിക്കുകയും അങ്ങനെ വരുവാനുള്ള ഓരോ തലമുറകളും ദൈവത്തിന്റെ ദയയും അവരോടുള്ള ദൈവത്തിന്റേതായ ന്യായപ്രമാണവും മറന്നുപോകാതെ പ്രയോഗികമായി തീരുന്നതിനെ പറ്റി പറയുന്നു.
So that they may not be like their fathers, verse 8.
എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവര് തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരാതെ.
Who did not prepare their heart and whose spirit was not faithful to God.
അവരുടെ ഹൃദയം അവര് ദൈവത്തിന് വേണ്ടി ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് എതിർക്കുന്നതായ ആത്മാവുള്ളവരായി തീർന്നു.
And then it says here about the people of Israel, it says concerning them in verse 11, they forgot God's deeds and his miracles that he had shown them.
ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു.
He wrought wonders, verse 12, in Egypt.
ഇസ്രായേലിൽ ഈജിപ്തിൽ നടന്നതായ അത്ഭുതങ്ങളെ പറ്റി അവിടെ പറയുന്നു.
Verse 12.
12-ാമത്തെ വാക്യത്തിൽ.
Verse 13, he divided the sea.
13-ാമത്തെ വാക്യത്തിൽ അവൻ സമുദ്രത്തെ വിഭാഗിച്ചത് പറയുന്നു.
Verse 14, he led them by a cloud.
14-ാമത്തെ വാക്യത്തിൽ മേഘസ്തംഭം അവരെ വഴി നടത്തിയത് പറയുന്നു.
Verse 15, he split the rocks in the wilderness and gave them drink.
15-ാമത്തെ വാക്യത്തിൽ പാറ പിളർന്ന മരുഭൂമിയുടെ മധ്യത്തിൽ അവർക്ക് ജലം കൊടുത്തതിനെ പറ്റി പറയുന്നു.
But in spite of all this, verse 17, they still continued to sin.
എന്നാൽ ഈ അത്ഭുതങ്ങളും ദൈവം ചെയ്തതായ സഹായങ്ങളും എല്ലാം അവർ മറന്നുകൊണ്ട് അവർ ദൈവത്തിനെതിരായി പാപം ചെയ്തു എന്ന് 17-ാം വാക്യത്തിൽ.
And they began to tempt God.
അവർ ദൈവത്തെ പരീക്ഷിക്കുവാൻ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങിയതായിട്ട് അവിടെ പറയുന്നു.
Verse 21, then the Lord was very angry with them.
അവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം അതുകൊണ്ട് അവരോട് കോപിച്ചു എന്ന്.
He gave them food from heaven.
ദൈവം അവർക്ക് ആകാശത്തിൽ നിന്ന് ആഹാരം കൊടുത്തു.
And he brought meat also for them from the sky.
അവർക്ക് ആവശ്യമായ ഇറച്ചിയും ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നെ കൊടുത്തു.
And verse 31. Then the anger of God rose against them and killed some of their stoutest ones.
അപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്ന് അവരിൽ പുഷ്ടിമാന്മാരായ ചിലരെ കൊന്നു കളഞ്ഞു എന്ന്
19-ാം വാക്യം പറയുന്നു. Still, verse 32, in spite of this they sinned.
32-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഇതെല്ലാം ആയിട്ടും അവർ പിന്നെയും പാപം ചെയ്തു.
So he brought their days, verse 33, to an end in futility.
33-ാമത്തെ വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി.
And then we read in verse 34.
നാം അപ്പോൾ 34-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
When he killed them, then they sought him and returned and searched diligently for God.
അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും.
And then they remembered that God was their rock.
ആ സമയം അവര് ദൈവം തങ്ങളുടെ പാറയാണെന്ന് ഓർക്കുന്നു.
And they appeared to turn to God when they faced problems.
വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തോട് ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ട് അവർ കാണിച്ചു.
We find that it is very similar in our life.
നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും.
When God blesses us materially, physically, in so many ways, we don't tend to think of him too much.
ദൈവം നമ്മെ ഭൗതികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം അനുഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തെ പറ്റി അധികം ചിന്തിക്കാറില്ല.
But then when God brings us into problems and sickness and trial,
ദൈവം നമ്മെ പരീക്ഷകളിലും രോഗത്തിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലും കടത്തിവിടുമ്പോൾ,
then we turn to him.
നാം അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു.
Because nobody else can help us.
ആ സമയത്ത് നമ്മെ മറ്റാർക്കും സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
I feel the reason why many people are turning to the Lord in these Gulf countries is because there is so much more pressure here than in India.
Gulf rajyangalil anegare devathilekku thiruvanulla kaaranam ivide
lot of difficulties and pressure.
ഇവിടെ വളരെയധികം പ്രയാസകരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
Life is so insecure.
ജീവിതം അസ്ഥിരമായതാണ്, ജോലി അസ്ഥിരമായതാണ്.
For many people, they don't know when their job will be terminated, when they will get a visa, so many things.
എപ്പോഴാണ് ജോലി പോകുന്നത്, എപ്പോഴാണ് വിസ നഷ്ടപ്പെടുന്നത് എന്നൊന്നും അറിയാൻ മേലാത്ത അസന്നദ്ധാവസ്ഥയിലായിരിക്കുന്നു.
In such a situation, they begin to think of God.
ആ ഒരു സാഹചര്യത്തിൽ അവർ ദൈവത്തെ പറ്റി അന്വേഷിക്കുവാനും ആലോചിക്കുവാനും തുടങ്ങുന്നു.
Now, if that would make them cling permanently to God, that would be a good thing.
അവർ ദൈവത്തോട് എന്നേക്കുമായി ഒട്ടിനിൽക്കുവാൻ തുടങ്ങിയാൽ അത് നല്ല കാര്യമാണ്.
But very often,
എന്നാൽ മിക്കപ്പോഴും,
what happens when many of these people have made their wealth and gone back to India and settled down comfortably?
ഇവിടെ നിന്നും വളരെയധികം പണം സമ്പാദിച്ച് നാട്ടിൽ പോയി സുഖമായിട്ട് സെറ്റിൽ ആയി കഴിയുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയാമോ?
And they forget.
അപ്പോൾ അവരെല്ലാം മറന്നു കളയുന്നു.
That is human nature.
അതാണ് മനുഷ്യന്റെ പ്രകൃതി.
We seek God when we are in difficulty.
നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ ദിവസങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ
അന്വേഷിക്കുകയും
നാം ദൈവത്തിന്റെ മുൻപിൽ പല പ്രതിജ്ഞകൾ എടുക്കുന്നു. നീ ഇത് ചെയ്താൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.
ഇസ്രായേൽ ആൾസോ സെഡ് ഓൾ ദോസ് തിങ്സ്.
ഇസ്രായേലും ഇത് തന്നെ ദൈവത്തോട് പറഞ്ഞു.
ബട്ട് ഇറ്റ് സേസ് ഇൻ വേഴ്സ് 36, ദേ ഡിസീവ്ഡ് ഹിം വിത്ത് ദേർ മൗത്ത് ആൻഡ് ലൈഡ് ടു ഹിം വിത്ത് ദേർ ടങ്.
എന്നാൽ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ട് അവനോട് പോഷ്ക് പറയും.
And their heart was not steadfast toward him, nor were they faithful in his covenant.
അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല.
But he was very compassionate and forgave them and did not destroy them.
എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു.
Verse 40, how often they rebelled against him and grieved him.
40-ാമത്തെ വാക്യം പറയുന്നു, മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു.
Again and again verse 41, they tempted God.
41-ാം വാക്യം പറയുന്നു, അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു.
And pained the Holy One of Israel.
ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു.
This word in English is very good. They caused pain to his heart.
ഈ വചനം വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ അവർ ദുഃഖിപ്പിച്ചു എന്ന് പറയുന്നു.
You see, you cannot pain the heart of an enemy.
നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ കഴിയുകയില്ല.
You can only pain the heart of a loving father.
നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് ദുഃഖിപ്പിക്കാൻ കഴിയുകയുള്ളൂ.
It says here they pained the heart of God.
ഇവിടെ പറയുന്നു, അവർ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചു എന്ന്.
I want to ask you, my brothers and sisters.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Do you cause pain to the heart of God?
നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ?
Is there anything you are doing which causes pain to God's heart?
നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖകരമായി തീരുമോ?
Do you turn to God only when you have problems?
നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണോ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നത്?
Are you like children who pray and read the Bible only during examination times?
പരീക്ഷ വരുമ്പോൾ മാത്രം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പോലെയാണോ നിങ്ങൾ?
What about when things are going smoothly?
Ella karyangalum bhangiyayi kadannu povumbol ningalde avastha enganeyana?
See, if you are drowning in the middle of the ocean and you call out to God, that doesn't mean you are a spiritual man.
Samudrathinte madhyathil ningal mungikondirikkumbol devathe vilichapekshikkunnathu ningal oru aalmiyan aanennulladinte telivalla.
Even an atheist will call out to God when he is drowning in the middle of an ocean.
Devam illennu vishwasikkunna oru manushyanum avan mungichaavumbol devathe vilikkum.
The test of whether you are spiritual is how you conduct yourself when everything is going smoothly.
Ella karyangalum bhangiyayi anugrahamayi nadakkumbol ningal engane pravartikkunnu ennulladana ningal aalmiganano alliyo ennulladinte lakshanam.
Not when you are having difficulty.
Prayasam ullappolathe anubhavamalla.
Not when you are having problems.
Prashnangale jeevathil ullappolathe anubhavamalla.
God allows problems because that is the only way he can turn some people to him.
പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നത് അത് മാത്രമേ നിങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ മാർഗമുള്ളതിനാലാണ്.
The Bible says,
ദൈവവചനം ഇങ്ങനെ പറയുന്നു,
in 1 John 2:6, that if we say we are Christians, we must walk like Jesus walked.
1 യോഹന്നാൻ 2:6 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവം നിങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നിങ്ങൾ നടക്കേണ്ടതാകുന്നു.
How are we to walk?
എങ്ങനെയാണ് നാം നടക്കേണ്ടത്?
As Jesus walked.
യേശു കർത്താവ് നടന്നതുപോലെ.
Peter says in 1 Peter 2:21,
1 പത്രോസ് 2:21 പത്രോസ് ഇങ്ങനെ പറയുന്നു,
Christ has given us an example that we should follow in his steps.
യേശു കർത്താവ് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു നാം അവന്റെ ചുവടടികളെ പിൻപറ്റുവാനായിട്ട്.
How did Jesus live?
എങ്ങനെയാണ് യേശു കർത്താവ് ജീവിച്ചത്?
Did he turn to the Father only when he was in difficulty?
യേശു കർത്താവ് പിതാവിലേക്ക് തിരിഞ്ഞത് അവന് പ്രയാസമുണ്ടായപ്പോൾ മാത്രമാണോ?
No.
അല്ല.
His relationship with his Father had nothing to do with whether his life was comfortable or difficult.
Avante jeevathil undaavuna prayasangalum anugrahangalum nerukkathindeyum onnum deivum pidavumayulla bendathina adisthanapettathaya karyamallayirunnu.
Please remember this, my brothers and sisters.
Priyappetta sahodari sahodaranmare, ningal idu pratheekamayittu orkkuka.
When you are in a difficult, tight situation, the fact that you turn to God does not prove anything.
നിങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും ദിവസങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും വെളിവാക്കുന്നില്ല.
I heard a story once of a businessman.
ഒരു വലിയ ബിസിനസ്സുകാരനായ ഒരു മനുഷ്യന്റെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്.
Very active in the church.
അദ്ദേഹം സഭയിൽ വളരെ ഉത്സാഹമുള്ളവനായിരുന്നു.
Came to all the meetings.
എല്ലാ മീറ്റിംഗിനും പതിവായി കടന്നുവരുമായിരുന്നു.
But then as his business prospered,
അവന്റെ ബിസിനസ് വളരെ പുരോഗമിച്ചപ്പോൾ,
he had no time for the meetings.
അദ്ദേഹത്തിന് മീറ്റിംഗുകളിലേക്ക് കടന്നു വരുവാൻ സമയമില്ലാതെയായി.
No time to read the Bible.
ബൈബിൾ വായിക്കുവാൻ സമയമില്ലാതെയായി.
Every day he was occupied with growing business.
എല്ലാ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സുമായി അവൻ ദുരിതയിലായിരുന്നു.
The elders of the church would visit him and ask him to come, and he would say, "Yes, yes, I'll come," but he never came.
സഭയിലെ മൂപ്പന്മാരെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും മീറ്റിംഗുകളിലേക്കും കൂട്ടായ്മകളിലേക്കും പതിവായി വിളിക്കുകയും ചെയ്തു, എന്നിട്ടും അദ്ദേഹം വന്നില്ല.
He had three sons.
അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു.
One day, a very poisonous snake bit the youngest son.
ഒരു ദിവസം ഒരു വളരെ വിഷമേറിയ പാമ്പ് അതിലൊരു മകനെ കടിച്ചു.
And he was very serious, and the doctors gave up hope.
അവൻ അത്യാസന്ന നിലയിലായിരുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് അവരുടെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു.
Then this man thought of calling one of the elders in the church to pray for his son.
ആ സമയം ഈ ബിസിനസ്സുകാരനായ മനുഷ്യൻ സഭയിലുള്ളതായ ഒരു മൂപ്പനെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു.
And the elder sensed that this child will not die, it is only a discipline that the Lord has sent.
ആ മൂപ്പനായ മനുഷ്യൻ മനസ്സിലാക്കി ഈ കുഞ്ഞ മരിക്കയില്ല, ദൈവം അവനെ അനുസരണം പഠിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതായ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി.
So he went to the hospital.
അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് കടന്നിരുന്നു.
And he prayed like this.
എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു.
Lord, we thank you for sending the snake.
ദൈവമേ, നീ ഈ പാമ്പിനെ അയച്ചതിന് ഞാൻ നന്ദി പറയുന്നു.
Because what I could not do for 6 months, the snake has done in 1 minute.
എനിക്ക് ആറ് മാസം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞത് ഈ പാമ്പ് ഒരു മിനിറ്റ് കൊണ്ട് പ്രവർത്തിച്ചു.
I tried for 6 months to make these people think about you. I didn't succeed.
ഞാൻ ആറ് മാസം നിന്നെപ്പറ്റി ഈ മനുഷ്യരെ ചിന്തിക്കുവാനായിട്ട് ഞാൻ പ്രവർത്തിച്ചു, എന്നാൽ എനിക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല.
But in what I could not do in 6 months, in 1 minute the snake has succeeded.
എനിക്ക് ആറ് മാസം കൊണ്ട് ചെയ്യുവാൻ സാധിക്കാഞ്ഞതായ കാര്യം ഈ പാമ്പ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു.
Now Lord, please send 2 more snakes to bite the other 2 sons.
ദൈവമേ, രണ്ട് പാമ്പുകളെ കൂടെ ഈ അടുത്ത രണ്ട് മക്കളെയും കടിക്കുവാനായിട്ട് അയക്കണമേ.
And 2 more to bite the father and mother. And 2 more to bite the father and mother.
ഫാദറിനെയും മദറിനെയും കടിക്കുവാനായിട്ട് രണ്ടുപേരെയും കൂടെ അയക്കണമേ.
And then heal them.
എന്നിട്ട് അവരെ സൗഖ്യമാക്കണമേ.
So that they will never turn away from you for the rest of their lives.
അതിനുശേഷം അവരൊരിക്കലും നിന്റെ സന്നദ്ധയിൽ നിന്ന് അകന്നു പോകുകയില്ല.
I want to ask you, do you have to wait till a snake bites you before you begin to seek God?
ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടി ഒരു പാമ്പ് കടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമോ എന്ന്.
It may not be a snake bite.
അത് ഒരു പാമ്പിന്റെ കടിയായിരിക്കില്ല.
It may be a cancer.
അതൊരു ക്യാൻസർ ആകാം.
It may be a terrific financial loss that puts you into debt.
അതിഭയങ്കരമായ ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കാം അത്.
It may be an incurable disease.
അത് ഒരിക്കലും ഭേദമാകാത്ത ഒരു രോഗമായിരിക്കാം.
It may be a rebellious son who has gone into drugs and into the world.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്ന അനുസരണയില്ലാത്ത ഒരു മകനായിരിക്കാം അത്.
Does God have to allow such a thing to happen before you begin to think of him?
ദൈവത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി ദൈവം അങ്ങനെയുള്ളതായ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമോ?
Does it have to be written about you that when God hit you, then only you turn to him?
നിങ്ങളെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങളെ അടിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന്?
What about the rest of the time when he does not hit us but when he blesses us?
ദൈവം നമ്മെ അടിക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്നതായ ബാക്കിയുള്ള സമയത്തെ പറ്റി എന്ത് പറയുന്നു?
See, God does not want people who will respond to him only when they are hit.
എപ്പോ അടിക്കുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് തിരിയുന്നതായ മനുഷ്യരെ ദൈവം ആഗ്രഹിക്കുന്നില്ല.
We know that all our children we have to discipline.
നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുസരണയുള്ളവരായി നാം വളർത്തണമെന്ന് നമുക്കറിയാം.
And we know that all children respond to the rod.
എല്ലാ കുഞ്ഞുങ്ങളും വടിയോട് അനുസരിക്കും പ്രതികരിക്കുമെന്ന് നമുക്കറിയാം.
But how many of us love children who will only obey when they are beaten?
നമ്മുടെ കുഞ്ഞുങ്ങൾ അടിക്കുമ്പോൾ മാത്രം അനുസരിക്കുന്നതായ കുഞ്ഞുങ്ങളാണെങ്കിൽ എത്രയധികം നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും?
Are you happy with such children?
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെപ്പറ്റി നിങ്ങൾ സന്തോഷമുള്ളവരാണോ?
That only when you beat them they obey.
നിങ്ങൾ അടിക്കുമ്പോൾ മാത്രം അനുസരിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി നിങ്ങൾക്ക് സന്തോഷമാണോ?
What is the real desire in your heart as a father or mother?
ഒരു അമ്മയെന്നോ അപ്പനെന്നുള്ള നിലയിൽ നിങ്ങളുടെ ഹൃദയത്തിലെ യഥാർത്ഥമായ ആഗ്രഹം എന്താണ്?
Don't you wish, oh, I wish these children would obey me without my having to punish them?
ഞാൻ അവരെ ശിക്ഷിക്കാതെ എന്നെ എപ്പോഴും അനുസരിക്കുന്ന കുഞ്ഞു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ?
And why do you want them to obey you?
എന്തുകൊണ്ടാണ് നിങ്ങളെ അനുസരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
So that it might go well with them.
അവരെ നന്നായിട്ട് നടക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നത്.
Why are you so eager that they should eat up their food?
അവര് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളത്?
Why are you so eager that they should go to school regularly?
അവര് പതിവായിട്ട് സ്കൂളിൽ പോകണം എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളത്?
Children have got no interest in eating food or going to school.
കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിലോ ആഹാരം കഴിക്കുന്നതിലോ വലിയ താല്പര്യമില്ല.
They are only interested in playing and having fun and enjoying themselves.
അവരുടെ താല്പര്യം കളിക്കുന്നതിലും തമാശ പറഞ്ഞ് നടക്കുന്നതിലുമാണ്.
And sometimes they think father and mother are so hard in asking them to eat all the food and do their homework and go to school and so many things.
കുഞ്ഞുങ്ങളെ വിചാരിക്കും ഈ മാതാവും പിതാവും വളരെ ക്രൂരരാണ്, എപ്പോഴും ഞങ്ങളോട് ഭക്ഷണം കഴിക്കുവാൻ പറയുകയും സ്കൂളിൽ പോകുവാൻ പറയുകയും ചെയ്യുന്നതൊക്കെ കൊണ്ട്.
But you know that everything you tell your children to do is for their good.
എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നതെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം.
And you wish that they would understand it.
നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയുന്നത് അവർ മനസ്സിലാക്കണമെന്ന്.
You wish that without having to shout at them they will obey you.
അവരെ ശാസിക്കാതെ നിങ്ങൾ പറയുന്നത് അവരെ അനുസരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു.
You know, that's exactly how God looks at us.
അപ്രകാരം തന്നെയാണ് പിതാവായ ദൈവം നമ്മെ നോക്കുന്നത്.
I wish these people would obey me without my having to punish them.
ഞാൻ ശിക്ഷിക്കാതെ തന്നെ എല്ലാവരും എന്നെ അനുസരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
I had an auntie who got cancer.
കാൻസർ ബാധിച്ച ഒരു ആന്റി എനിക്കുണ്ടായിരുന്നു.
When she got cancer, she turned to Christ and accepted him.
അവർക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു.
That was good.
അത് നല്ല കാര്യമാണ്.
She died and went into heaven.
അത് അവര് മരിക്കുകയും സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു.
But wouldn't it have been better if she had turned to the Lord without getting cancer?
Cancer varunnathinu munpaye avula yeshuvilekku thirinjirunnuvengil ethrayo nannayirunnu.
Do you have to wait until some serious problem comes into your life or into your home before you say, Lord, I will wholeheartedly follow you?
നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിഭയങ്കരമായ ഒരു പ്രശ്നം കടന്നു വരേണ്ടത് ആവശ്യമാണോ?
Husband and wife who have no time to pray together because they are so busy with other things in the world.
ഭാര്യയും ഭർത്താവിനും ഒന്നിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല, കാരണം അവർ ലോകത്തിന്റേതായ എല്ലാ കാര്യങ്ങളാലും ധൃതി പിടിച്ചവരാണ്, സമയമില്ലാത്തവരാണ്.
Do you have to wait until your teenage children go astray into the world before you start praying together?
നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ളതായ കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ ദോഷകരമായ മാർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമോ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ?
There are some parents who will start praying together only when their children have gone astray into the world and destroyed themselves.
ചില മാതാപിതാക്കളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ നാശത്തിന്റേതായ വഴിയിലേക്ക് നടന്ന് നാശത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും.
Their son wants to go and marry a Hindu girl, then the father and mother start praying together.
മകൻ പോയി ഒരു ഹിന്ദു യുവതിയെ വിവാഹം കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ മാതാവും പിതാവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും.
How sad.
എത്രയോ ദുഃഖകരമായ സ്ഥിതിയാണ്.
What are such people turning to God for?
എന്തിനുവേണ്ടിയാണ് അവർ ദൈവത്തിലേക്ക് തിരിയുന്നത്?
They don't know God is a father.
അവർ ദൈവത്തെ ഒരു പിതാവായിട്ട് അറിയുന്നില്ല.
They have no interest in God as a person with whom they must have a loving, friendly relationship.
ഒരു സ്നേഹപരമായ, സ്നേഹത്തോട് കൂടെയുള്ളതായ ഒരു വ്യക്തിബന്ധമുള്ളതായ ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ അവർ അറിയുന്നില്ല.
Supposing there is some man in Qatar whom you call your friend.
നിങ്ങൾ ഈ ഖത്തറിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തെന്ന് വിളിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക.
But the only time you go and meet him is when you have some problem and you need his help.
നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണുന്നത് എങ്കിൽ.
What type of friendship is that?
അതെന്തു വിധത്തിലുള്ള സ്നേഹബന്ധമാണ്?
What will he think?
എന്താണ് അദ്ദേഹം വിചാരിക്കുന്നത്?
He'll think I don't see him for years.
അദ്ദേഹം വിചാരിക്കും ഞാൻ വർഷങ്ങളായിട്ട് ഇവനെ കാണുന്നില്ല.
And now I see him coming through the front door.
അവനിപ്പോൾ മുൻവശത്തുള്ള വാതിലിലൂടെ കടന്നു വരുന്നു.
Must be some problem has come in his life.
എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും.
Can you call that a friendship?
അങ്ങനെയുള്ള ബന്ധത്തെ ഒരു സ്നേഹബന്ധം എന്ന് നിങ്ങൾക്ക് വിളിക്കുവാൻ കഴിയുമോ?
There is a word in English called opportunism. That means you are only interested in getting some advantage out of people.
ഇംഗ്ലീഷിലെ അവസരവാദപരം എന്ന് പറയുന്നതായ ഒരു വാക്കുണ്ട്, അതായത് അവസരം വരുമ്പോൾ മാത്രം ഫലം കിട്ടുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്.
All human beings are like that.
Ella manushyarum aa vidathilana.
Jesus has come to change our heart.
Yesu kathavu kadannu vannu nammude hrudayathe maattuvanayittanu.
So that we are not such selfish people who turn to God only when we have difficulties.
Yesu kathavu kadannu vannathu nammude swarthathayeriya ദൈവത്തിലേക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ തിരിയുന്ന സ്വാർത്ഥതയേറിയ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്.
വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ഇസ്രായേൽ ലിവിംഗ് ലൈക് ദിസ് ദേ ടേൺ ടു ഗോഡ് വെനെവർ ദേ ഹാവ് ഡിഫിക്കൽട്ടി.
ഇസ്രായേൽ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് തിരിയുന്ന ആ അനുഭവത്തിൽ ജീവിച്ചതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ?
ഇഫ് യു റീഡ് ദ ബുക്ക് ഓഫ് ജഡ്ജസ്,
നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ,
യു റീഡ് മെനി ടൈംസ് ഇൻ ദാറ്റ് ബുക്ക്, ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഷോ ഇറ്റ് ഓൾ ടു യു.
ആ ബുക്ക്, ആ പുസ്തകത്തിൽ അനേക പ്രാവശ്യം നിങ്ങൾ വായിക്കുന്നു, അതെല്ലാം നിങ്ങളെ കാണിക്കുവാനായിട്ട് ഇപ്പോൾ സമയമില്ല.
They turned away from God, the Israelites.
അവരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി.
And then God would allow some enemies to rule over them.
അപ്പോൾ ചില ശത്രുക്കൾ അവരെ ഭരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു.
And then they would suffer and they would turn to God.
അപ്പോൾ അവരെ വളരെയധികം സഹിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്തു.
And then God would deliver them from their enemies.
അപ്പോൾ ദൈവം ആ ശത്രുക്കളിൽ നിന്ന് അവരെ വിടുവിച്ചു.
And then life would be comfortable again.
അപ്പോൾ അവരുടെ ജീവിതം സുഖകരമായിട്ട് വീണ്ടും മാറി.
And then they would forget God all over again.
അപ്പോൾ അവർ ദൈവത്തെ വീണ്ടും മറന്നു, വീണ്ടും ജീവിക്കുവാൻ തുടങ്ങി.
And they would forget all about him.
ദൈവത്തെ പറ്റി എല്ലാം അവർ മറന്നു.
And then again some enemies would come.
അപ്പോൾ പിന്നെയും ശത്രുക്കൾ വന്ന് അവരെ ആക്രമിച്ചു
suppress them and crush them.
അവരെ കീഴടക്കുകയും അവരെ അടിമപ്പെടുത്തി ഭരിക്കുകയും ചെയ്യും.
And then again they would remember God.
അപ്പോൾ അവർ ദൈവത്തെ ഓർക്കും.
We can say the whole book of Judges is this type of cycle.
ഈ വിധത്തിലുള്ള ഒരു കാര്യത്തിന്റെ ആവർത്തനമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മുഴുവൻ നമുക്ക് കാണാം.
They would have a problem.
അവർക്കൊരു പ്രശ്നമുണ്ടാകും.
And they would turn to God.
അവർ ദൈവത്തിലേക്ക് തിരിയും.
Then God would bless them.
അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും.
Then they would forget God.
അപ്പോൾ അവർ ദൈവത്തെ മറക്കും.
And then they'll have some enemies.
അപ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും.
And then they'll have problems.
അപ്പോൾ അവർക്ക്
പ്രശ്നങ്ങളുണ്ടാകും. And they'll turn to God again.
അവർ ദൈവത്തിലേക്ക് തിരിയും.
And this is an endless cycle.
അവസാനമില്ലാത്ത ഒരു ആവർത്തനമായിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരുന്നു.
Now what will happen if you keep going around in circles?
ഒരു വൃത്തത്തിന് നിങ്ങൾ എപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും?
How much progress will you make?
നിങ്ങളുടെ ജീവിതത്തിൽ എന്തേറെ പുരോഗമനം ഉണ്ടാകും?
No, you will be in the same place even after 25 years.
25 വർഷം കഴിയുമ്പോഴും നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ അവിടെ തന്നെ ആയിരിക്കും.
That's why the children of Israel never made any progress in all their lives spiritually.
അതുകൊണ്ടാണ് ആത്മീയമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാതിരുന്നത്.
ഐ ബിലീവ് ദിസ് ഇസ് ദ റീസൺ വൈ മെനി മെനി ബിലീവേഴ്സ് ഡു നോട്ട് മേക്ക് എനി പ്രോഗ്രസ് ഇൻ ദയർ ലൈഫ് സ്പിരിച്വലി.
ഈ ലോകത്തിലുള്ള അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വളർച്ച ഉണ്ടാകാത്തതിന്റെ കാരണവും ഇത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ദേ ടേൺ ടു ഗോഡ് ഓൺലി വെൻ ദേ ആർ ഇൻ ഡിഫിക്കൽട്ടി.
അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം അവർ ദൈവത്തിലേക്ക് തിരിയുന്നു.
ദി റെസ്റ്റ് ഓഫ് ദി ടൈം ദേ ഫർഗെറ്റ് അബൌട്ട് ഹിം.
അല്ലാത്ത സമയങ്ങളിലെല്ലാം അവർ ദൈവത്തെ മറന്നുകളയുന്നു.
നൗ ഇൻ ദി ന്യൂ കവനന്റ്,
ഇപ്പോൾ പുതിയ നിയമത്തിൽ നാം നോക്കുമ്പോൾ,
ജീസസ് ഹസ് കം ടു ഷോ അസ് എ ന്യൂ വേ ഓഫ് ലിവിംഗ്.
യേശു കർത്താവ് കടന്നു വന്നത് ജീവന്റെ പുതുവഴി നമുക്ക് കാണിച്ചു തരുവാനാണ്.
വേർ വി റെസ്പോണ്ട് ടു ഗോഡ് ബിക്കോസ് വി ലവ് ഹിം.
അവിടെ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനിലേക്ക് നാം തിരിയുന്നു.
വി റീഡ് ഇൻ 1 ജോൺ ചാപ്റ്റർ 4.
നാം ഒന്ന് യോഹന്നാൻ 4 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
1 ജോൺ ചാപ്റ്റർ 4,
ഒന്ന് യോഹന്നാൻ 4 അധ്യായം
വേഴ്സ് 19. We love him because he first loved us.
അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു.
Why do I love the Lord?
ഞാൻ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്?
Not because I am in trouble.
ഞാൻ പ്രശ്നത്തിലായതുകൊണ്ടല്ല.
John is writing this at the age of 95.
യോഹന്നാൻ ഇത് തന്റെ 95-ാമത്തെ വയസ്സിലാണ് ഇത് എഴുതിയത്.
He had already been a Christian for 65 years.
65 varshathol avaru christiyaniyayi jeevichathinu shesham
he did not turn to God only when he was in difficulty.
Adeyathinte jeevithathil prashnangal undayappol mathramalla adeyam devathangalekku thirinjathu.
He says, I love him because he first loved me.
Njan avane snehikkunnu karanam aadyam avan enne snehichu.
Now I want to ask all of you sitting here,
njan ningalodu ellavarodum chodikkuvanayittu aagrahikkunnu.
Can you say that?
Ningalkku parayuvan sadhikkumo?
Can you say, I love the Lord with all my heart because he first loved me?
നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു, അതിന് കാരണം ദൈവം എന്നെ ആദ്യമേ സ്നേഹിച്ചു?
Are you great, do you give yourself to God because you're grateful for all his love for you?
നിങ്ങളെ മുഴുവനായി ദൈവത്തിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ദൈവം നിങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട്.
Or are you one of those people who just think of what you can get out of God when you're in difficulty?
അതോ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ആവുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുമെന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ പോലെയാണോ നിങ്ങൾ?
You know these machines where you put a coin in and you can get a bottle of Coca-Cola out?
നിങ്ങൾക്കറിയാമോ, പണം ഇടുമ്പോൾ കൊക്കക്കോളയും പെപ്സിയും കിട്ടുന്നതായ മെഷീനെ പറ്റി വഴിസൈഡിലിരിക്കുന്നതായ.
To many people God is like that.
അനേക മനുഷ്യർക്ക് ദൈവം അതുപോലെയുള്ള ഒരു മെഷീനാണ്.
When do you go to that machine?
ആ മെഷീന്റെ അടുത്ത് ചെല്ലുമ്പോൾ.
When you're thirsty.
നിങ്ങൾക്ക് ദാഹമുള്ളപ്പോൾ.
You won't go there otherwise.
ദാഹമില്ലാത്തപ്പോൾ നിങ്ങൾ അവിടെ പോവുകയില്ല.
When you're thirsty, you go there and put some money in and you get your bottle out. There are a lot of people who turn to God like that. God is like a slot machine where you, if you want a chocolate or a Coke or orange something, you put it and press the right button and you get it.
ദൈവത്തെ പറ്റിയുള്ള അവരുടേതായ ആലോചന നിങ്ങൾ പണമിട്ട് ആവശ്യമുള്ളത് ചോദിക്കുമ്പോൾ ലഭിക്കുന്നതായ ഒരു മെഷീനെ പോലെയാണ്.
Most Christians, that is the level of their Christian life.
അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ നില എന്ന് പറയുന്നത് ആ വിധത്തിലാണ്.
We can say that such people are not really believers.
അവരെ യഥാർത്ഥമായിട്ടും വിശ്വാസികൾ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
What would you think if you had a wife who was only interested in your money?
നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങളുടെ പണത്തിൽ മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന്?
ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ കംഫർട്ടബിൾ ലൈഫ് യു കാൻ ഗിവ് ഹർ ഇൻ എ ഹൗസ്.
നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സുഖമായ ജീവിതത്തിൽ മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ എങ്കിൽ.
ആൻഡ് അബ്സല്യൂട്ട്ലി നോ ഇൻട്രസ്റ്റ് ഇൻ യു ആസ് ഹർ ഹസ്ബൻഡ്.
നിങ്ങളുടെ അവളുടെ ഭർത്താവിന് ഒരു താല്പര്യം ഇല്ലാത്തവളാണ് എങ്കിൽ.
ആൻഡ് ഹു ഗോസ് റൗണ്ട് ടൗൺ ഡൂയിങ് വാട്ടെവർ ഷീ വാണ്ട്സ്.
വഴിയിലേക്ക് ഇറങ്ങി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്തു നടക്കുന്നു.
ആൻഡ് ദെൻ വെൻ ഷീ ഗെറ്റ്സ് ഇൻടു സം ഡിഫിക്കൽട്ടി ദെൻ ഷീ കോൾസ് യു അപ്പ് ആൻഡ് സേ പ്ലീസ് കം ആൻഡ് ഹെൽപ് മീ, ഐ എം ഇൻ ജയിൽ നൗ.
അവള് പ്രയാസത്തിലായി തീരുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഞാനിപ്പോൾ ജയിലിലാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിളിച്ചു പറയുന്നു.
And then you come and bail her out of jail.
നിങ്ങൾ ചെന്ന് അവളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുന്നു.
And then for one or two days she is with you and then again back to the old life.
ഒന്ന് രണ്ട് ദിവസം നിങ്ങളോട് കൂടെ താമസിക്കുന്നു, അതിനുശേഷം തന്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു.
This is a perfect description.
അതിനുശേഷം തന്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു.
This is a perfect description of the vast majority of so called believers.
Christian vishwasigal ennu vilikkunna anegam aalkarude yathaarthamaya avasthayum idu thanneyana.
Can you imagine the grief that there is in the heart of God, just like that the grief in the heart of a husband whose wife is behaving like this?
ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഭാര്യയെ കുറിച്ച് വേദന ഉണ്ടാക്കുന്ന ആ ഭർത്താവിന്റെ അതേ ഹൃദയത്തിലെ അവസ്ഥ തന്നെയാണ് ദൈവത്തിന്റെ അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ?
We need to learn what John said, I love him because he first loved me.
യോഹന്നാൻ പറഞ്ഞതായ അവൻ എന്നെ ആദ്യമേ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
I don't care whether he gives me anything or doesn't give me anything.
അവൻ എനിക്ക് എന്തെങ്കിലും തരുന്നോ തരുന്നില്ലയോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതെനിക്ക് പ്രാധാന്യമുള്ള കാര്യമല്ല.
I don't want anything from him.
ഞാൻ അവനിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല.
He has already given me his life. What more do I want?
അവൻ അവന്റെ ജീവിതം മുഴുവൻ എനിക്ക് തന്നു കഴിഞ്ഞു, അതിൽ കൂടുതലായിട്ട് എന്താണ് ഇനി തരേണ്ടത്?
When I was 19 years old and I accepted Jesus as my savior.
ഞാൻ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ യേശു കർത്താവിനെ എന്റെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചു.
The Lord gave me a little picture.
ദൈവം എനിക്ക് ഒരു പിക്ചർ, ഒരു പടം എനിക്ക് തന്നു.
In my mind.
എന്റെ ഹൃദയത്തിൽ ഒരു പടം തന്നു.
Which illustrated what he had done for me.
അവിടെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലാക്കുന്ന ഒരു രൂപം എനിക്ക് കിട്ടി.
This is the picture.
അതാണ്, ഇതാണ് ആ ചിത്രം.
I saw myself crossing a very busy road.
Yana oru valare thirakkerudaya oru road kadannu povunnathu njan bhavaneyil kandu.
And as I was crossing it, there was a huge truck coming from one side which I did not see.
Njan kadannu povumbole oru valiya truck aa roadilude kadannu varunu, njan adu kandilla.
And it was going to run me over.
Adu ende mugalilude kadannu poi kayari kadannu povan thudangiyirunnu.
Somebody came and pushed me out of the way. Just in time.
ആരോ കടന്നു വന്ന തക്ക സമയത്ത് തന്നെ അവിടെ നിന്നും തള്ളി മാറ്റി.
And my life was saved.
എന്റെ ജീവിതം രക്ഷിക്കപ്പെട്ടു.
But he got run over by the truck.
എന്നാൽ എന്നെ രക്ഷിക്കുവാനായി എന്നെ തള്ളി മാറ്റുവാനായി കടന്നു വന്ന ആ മനുഷ്യന്റെ മുകളിലൂടെ ട്രക്ക് കയറി ഇറങ്ങി.
And his legs were cut off.
അവന്റെ കാല് മുറിച്ച് നീക്കപ്പെട്ടു.
He is lying in the hospital with his both his legs amputated.
രണ്ട് കാലും മുറിക്കപ്പെട്ടവനായി അവൻ ആശുപത്രിയിൽ കിടക്കുന്നു.
And I go to see him in the hospital.
ഞാൻ അവനെ കാണുവാൻ വേണ്ടി ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്ക് കടന്നുപോയി പോകുന്നു.
And what will I say to him?
ഞാൻ എന്താ അവനോട് പറയും?
Will I just say, well, that's very kind of you. Well, goodbye.
ഞാൻ അവനോട് പറയും, നീ ചെയ്തതിന് വളരെ നന്ദി, നമുക്ക് പിന്നെ കാണാമെന്ന്.
No.
ഇല്ല.
I will not know what words to use to express my gratitude to that man.
അവനോടുള്ളതായ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് എന്ത് വാക്കുകൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയില്ല.
I will see him there lying without legs.
അവനോട് കാലുകളില്ലാത്ത മുറിക്കപ്പെട്ടവനായി കിടക്കുന്നത് കാണുമ്പോൾ,
that he lost his legs because he wanted to save my life.
എന്നെ എന്റെ ജീവിതം രക്ഷിക്കുവാൻ വേണ്ടി കാലുകൾ നഷ്ടപ്പെട്ടവനായി അവൻ കിടക്കുന്നത് കാണുമ്പോൾ,
and I will say to him,
ഞാൻ അവനോട് പറയും,
See, all your life, if you ever want any job done, please call me. I'll do it for you.
നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിനക്ക് എന്നെ വിളിക്കാം, ഞാൻ അത് ചെയ്തു തരാം.
Don't you think I'll say that?
ഞാനത് പറയുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു?
If I'm really grateful, I will say that.
ഞാൻ നന്ദിയുള്ളവനാണെങ്കിൽ ഞാൻ തീർച്ചയായും അത് പറയും.
And I felt that this is what I should say to the Lord Jesus also.
യേശു കർത്താവിനോടും ഇത് തന്നെ പറയണമെന്ന് എന്റെ ഹൃദയത്തിലേക്ക് തോന്നുന്നു.
I was going along, going to be run over by the judgment of God without knowing it.
ദൈവത്തിന്റെ ന്യായവിധി എന്റെ മേൽ വീഴുവാൻ പോകുന്നു എന്നുള്ള സത്യം അറിയാതെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു.
ജീസസ് pushed me out of the way in time and took that judgment on himself.
യേശു കർത്താവ് ആ വഴിയിൽ നിന്നും എന്നെ തള്ളിമാറ്റി എന്റെ മേൽ വീഴാമായിരുന്നു എല്ലാ ന്യായവിധിയും അവൻ വഹിച്ചു.
When I come to the Lord, what do I say?
ഞാൻ യേശു കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് പറയേണ്ടത്?
Do I say thank you Lord every Sunday morning? Is that all?
ദൈവമേ നിനക്ക് നന്ദി, ഞാൻ എല്ലാ ഞായറാഴ്ചയും നിന്റെ അടുക്കൽ വരാമെന്നാണോ?
No.
അല്ല.
I say Lord, in all my life, if there's anything you want me to do for you, anytime, anywhere, I'm available.
ദൈവമേ എന്റെ ജീവിതത്തിൽ നീ എപ്പോൾ എവിടെ എന്ത് ആഗ്രഹിക്കുന്നെങ്കിലും അത് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്, അതിനെ സമർപ്പിക്കുന്നു.
I want to ask all of you, how many of you have honestly said that to Jesus Christ?
ഹൃദയത്തിൽ നിന്ന് സത്യസന്ധതയോടെ അത് യേശു കർത്താവിനോട് നിങ്ങളിൽ ആർക്കൊക്കെയും പറയുവാൻ സാധിക്കുമെന്ന്?
How many of you have done it?
നിങ്ങൾ എത്ര പേരത് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ
How many of you have said those words?
ആ വാക്കുകൾ യേശുവിനോട് നിങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു.
There we see the shallowness of our Christianity.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശൂന്യത നമുക്ക് അവിടെ കാണുവാനായിട്ട്
കഴിയും. That is why we never make progress.
അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാകാത്തത്.
And that is why we complain so much about small things.
അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പിറുപിറുക്കുന്നത്.
Some prayer God does not answer and we have a complaint.
ചില പ്രാർത്ഥന ദൈവം തന്നില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പരാതിയുണ്ട്.
I have no complaint against God.
എനിക്ക് ദൈവത്തോട് ഒരു പരാതിയുമില്ല.
I'll tell you why.
ഞാൻ പറയാമതിന് കാരണം എന്താണ്?
Because I know that I deserved hell.
കാരണം ഞാൻ നരകത്തിന് മാത്രമാണ് യോഗ്യനായിരിക്കുന്നതെന്ന് എനിക്കറിയാം.
I deserve to be run over by that truck of the judgment of God.
ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ആ വലിയ ട്രക്ക് എന്റെ മുകളിലൂടെ കടന്നു പോകുവാൻ ഞാൻ യോഗ്യനായിരുന്നു.
That's what I deserve.
അതാണ് ഞാൻ എനിക്ക് എന്റെ യോഗ്യത.
I didn't get it.
എന്നാൽ എനിക്കത് കിട്ടിയില്ല.
I'm a free man today.
ഞാനിപ്പോൾ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ്.
Why?
എന്തുകൊണ്ടാണ്?
Because Jesus loved me.
കാരണം യേശു എന്നെ സ്നേഹിച്ചു.
What shall I do then?
ഞാൻ എന്ത് ചെയ്യണം?
I'm not going to be so ungrateful that I just say thank you once every morning on Sunday.
ഞാൻ ഏറ്റവും നന്ദിഹീനനായ മനുഷ്യനല്ല, എല്ലാ ഞായറാഴ്ചയും ഞാൻ നിന്നെ കാണുവാൻ എന്ന് പറയുവാൻ മാത്രം.
No, to say thank you.
അവനോട് നന്ദി പറയുവാൻ മാത്രം.
Is that all?
അത് മാത്രമേ ഉള്ളോ?
No.
അല്ല.
The only way we can say thank you to God is like this.
ദൈവത്തോട് നന്ദി പറയുന്നത് ഇങ്ങനെയാണ്.
Lord, if there's anything you want me to do anytime.
ദൈവമേ നിനക്ക് എന്ത് എപ്പോൾ ചെയ്യണമെങ്കിലും.
I'm ready.
ഞാൻ അതിന് തയ്യാറാണ്.
All my life is yours.
എന്റെ ജീവിതം മുഴുവനും നിന്റേതാണ്.
Can you say that?
നിങ്ങൾക്കത് പറയുവാൻ സാധിക്കുമോ?
All my energy is yours.
എന്റെ എല്ലാ ശക്തിയും നിന്റേതാണ്.
All my money is yours.
എന്റെ എല്ലാ പണവും നിന്റേതാണ്.
I'm not going to live for the world for 65 years and after I retire decide to do some service for God.
65 വർഷം ഈ ലോകത്തിനു വേണ്ടി ജീവിച്ച് ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നവനല്ല ഞാൻ.
I get letters like that sometimes from people.
അങ്ങനെയുള്ള എഴുത്തുകൾ മനുഷ്യരിൽ നിന്ന് എനിക്ക് പലപ്പോഴും ലഭിക്കുന്നു.
Brother, I have retired from some service now. Can I do some work in your organization?
സഹോദരൻ, ഞാൻ ഇപ്പോൾ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചിരിക്കുന്നു. അങ്ങയുടെ സംഘടനയിൽ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് കഴിയുമോ?
They have lived all their life for the world.
അവരുടെ ജീവിതം മുഴുവനും അവർ ലോകത്തിന് വേണ്ടി ജീവിച്ചു.
Now they are 4-5 years before they fall into the grave they want to give to God.
അവര് കുഴിയിലേക്ക് കടന്നു പോകാൻ 4-5 വർഷം ബാക്കിയുള്ളപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിയുന്നു.
What a shame.
എന്തൊരു ദയനീയമായ ലജ്ജാകരമായ കാര്യമാണ്.
It's like inviting say the king or some the prime minister to your house.
ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോ പ്രധാനമന്ത്രിയോ നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലെയാണ്.
And then you offer him tea.
അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾ വെറും ചായ കൊടുക്കുന്നത് പോലെ.
നോ, യു പോർ എ കപ്പ് ഓഫ് ടീ.
നിങ്ങൾ ഒരു കപ്പ് ചായ ഒഴിച്ചിട്ട്.
ആൻഡ് യു ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ്.
അത് മുഴുവൻ നിങ്ങൾ കുടിച്ചിട്ട്.
ആൻഡ് ദെൻ യു ഓഫർ ഹിം ദ റെസ്റ്റ്.
അവസാനത്തെ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് പോലെയാണ്.
യു വിൽ നോട്ട് ഡു ദാറ്റ് ഈവൻ ടു എ ബെഗർ.
നിങ്ങൾ ഒരു ഭിക്ഷക്കാരനോട് പോലും അത് ചെയ്യത്തില്ല.
ഹൗ മെനി ഓഫ് യു വിൽ ട്രീറ്റ് എ ബെഗർ ലൈക്ക് ദാറ്റ്?
ഒരു ഭിക്ഷക്കാരനെ ആ വിധത്തിൽ നിങ്ങൾ ആരൊക്കെയും അവനോട് പെരുമാറും?
ഐ ആം ഷുവർ ഈവൻ ടു എ ബെഗർ യു വിൽ നോട്ട് ഗിവ് what you have left over from your cup of tea.
നിങ്ങളുടെ കപ്പിലെ അവസാനിച്ചതായ ഭാഗം ഒരു ഭിക്ഷക്കാരന് പോലും നിങ്ങൾ കൊടുക്കുകയില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം.
But that's what many people give to God.
എന്നാൽ അതാണ് ദൈവത്തോട് അനേക മനുഷ്യരും ചെയ്യുന്നത്.
Most of their energy is spent for the world and for themselves and for making money, and then little bit the end bottom end of the teacup. Here, Lord, something for you.
അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും അവരുടെ ശക്തിയും പണവും സ്വാധീനവും എല്ലാം ലോകത്തിന് വേണ്ടി ചിലവഴിച്ചിട്ട് അവസാന നാമമാത്രമായ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു.
They live with all their energy of their youthful days is for the world, and then in their old and they are about to die, they want to give 2-3 years to God.
അവരുടെ യുവത്വത്തിന്റെ ശക്തിയുള്ളതായ ബലമുള്ളതായ ആ ജീവിതം മുഴുവൻ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവസാനത്തെ ബലമില്ലാത്ത ശക്തിയില്ലാത്ത ദിവസം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു.
That's not Christianity.
അതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
Absolute selfishness.
അതാണ് യഥാർത്ഥമായ സ്വാർത്ഥത എന്ന് പറയുന്നത്.
Many people say, oh, I give money to God.
അനേകർ പറയുന്നു ഞാൻ ദൈവത്തിന് പണം കൊടുക്കുന്നു.
I'll tell you how a lot of people money give money to God.
ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് അനേക മനുഷ്യർ ദൈവത്തിന് പണം കൊടുക്കുന്നത്.
Exactly like they give a tip to a waiter in a restaurant.
ഹോട്ടലിലെ ഒരു വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് അവർ ദൈവത്തിന് പണം കൊടുക്കുന്നത്.
The waiter did something for me here. Thank you very much. Here it is.
വെയിറ്റർ ഇന്ന് ഭക്ഷണത്തിന് കടന്നു വന്നപ്പോൾ എന്നെ സൽക്കരിച്ചതുകൊണ്ട് അവൻ എന്തെങ്കിലും ടിപ്പ് കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് താങ്ക് യു പറഞ്ഞു പോകുന്നതാണ്.
You ask yourself if I'm not speaking the truth.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ ഞാൻ പറയുന്നത് സത്യമല്ലയോ എന്ന്.
It is the truth.
അതാണ് സത്യം.
ഓക്കെ ഗോഡ് യു ഹാവ് ഡൺ സംതിങ് ഫോർ മീ, ഹിയർ ഈസ് സംതിങ് ഫോർ യു.
ദൈവമേ നീ എനിക്ക് എന്തൊക്കെ ചില കാര്യങ്ങളൊക്കെയും ചെയ്തു അതിന് പകരമായിട്ട് ഇരിക്കട്ടെ.
യു കൻ കീപ് ദ ചേഞ്ച്.
നിനക്ക് ഈ ചില്ലറ പൈസ സൂക്ഷിക്കാം.
വാട്ട് എ ഇൻസൾട്ട്.
എന്തൊരു ലജ്ജാകരമായ കാര്യമാണ്.
ഇസ് ദിസ് ദ വേ വി ട്രീറ്റ് ഓൾമൈറ്റി ഗോഡ്?
ഈ വിധത്തിലാണോ നാം സർവശക്തനായ ദൈവത്തെ ഇവിടെ പ്രവർത്തിക്കേണ്ടത്?
ഡോണ്ട് യു സീ ദാറ്റ് ദ ഡെവിൾ ഹാസ് ബ്ലൈൻഡഡ് യുവർ ഐസ് കംപ്ലീറ്റ്ലി, ദാറ്റ് യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ക്രിസ്ത്യാനിറ്റി അറ്റ് ഓൾ.
വിശ്വാസം നിങ്ങളുടെ കണ്ണ് മുഴുവനും അന്ധനാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തീയത്വം എന്തെന്ന് മനസ്സിലാക്കുവാൻ വയ്യാത്ത വിധത്തിൽ.
ഐ വോണ്ട് ടു എൻകറേജ് യു ടു ഹാവ് യുവർ ഐസ് ഓപ്പൺ നൌ.
നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ആൻഡ് സേ ലോർഡ് യു ഗേവ് എവരിതിങ് ഫോർ മീ.
ദൈവത്തോട് പറയുക ദൈവമേ നീ എനിക്കെല്ലാം തന്നു.
ഐ വോണ്ട് ടു ഗിവ് എവരിതിങ് ടു യു.
ഞാൻ എന്റേത് മുഴുവനും നിനക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് യു എ ടിപ്പ് ബട്ട് ലൈക്ക് ടു ഗിവ് ടു എ വെയിറ്റർ.
ഒരു വെയിറ്റർ കൊടുക്കുന്നതായ പോലെതായ ടിപ്പ് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഐ ഡോ വാണ്ട് ഗിവ് യു എ ലിറ്റിൽ ചാരിറ്റി ലൈക്ക് ഐ ഗിവ് ടു ദ ബേഗർ ഇൻ ഹിസ് ടിൻ ക്യാൻ.
ഒരു ഫിഷക്കാരന് കൊടുക്കുന്ന അവന്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന ചില്ലുകാശ് പോലെ നിനക്ക് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നോ,
അതിലധികം നോ, അങ്ങനെ ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല.
ഐ ഡോണ്ട് വാണ്ട് ഗിവ് യു ദ ബോട്ടം എൻഡ് ഓഫ് മൈ ലൈഫ് ലൈക്ക് ദ ഹാഫ് ഡ്രങ്ക് കപ്പ് ഓഫ് ടീ.
പകുതിയിലധികം കുടിച്ചു നിർത്ത കപ്പലെ ചായ പോലെ അവസാന ഭാഗം ഞാൻ നിനക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
ഐ വോണ്ട് യു ടു ഐ വോണ്ട് ഗിവ് യു ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ ഞാൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു.
ഐ വോണ്ട് ടു ഗിവ് യു ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ടൈം.
എന്റെ സമയത്തിന്റെ നല്ല പ്രാധാന്യമുള്ളതായ ഭാഗം നിനക്ക് തരുവാൻ.
ഐ വോണ്ട് ടു ഗിവ് യു മൈ എനർജി.
എന്റെ ജീവിതത്തിന്റെ ശക്തിയും ഞാൻ നിനക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഐ വോണ്ട് ടു ട്രെയിൻ മൈ ചിൽഡ്രൻ ടു ലിവ് ഫോർ യു.
എന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ പരിശീലിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Then I can believe that you are grateful.
അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾ നന്ദിയുള്ളവരാണെന്ന്.
And when you come into a difficulty,
നിങ്ങൾ ഒരു പ്രയാസത്തിലേക്ക് കടന്നു വരുമ്പോൾ,
you don't have to run to God.
നിങ്ങൾ ദൈവത്തിലേക്ക് ഓടി വരേണ്ട ആവശ്യമില്ല.
Because you're already with him.
കാരണം നിങ്ങൾ ദൈവത്തോട് കൂടെ തന്നെയാണ്.
And you say, well, Lord, there's here's a little problem.
അപ്പോൾ ദൈവമേ ഇതാ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും.
And Lord, it doesn't bother me whether you solve it or not.
ദൈവമേ നീ അത് പരിഹരിക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതല്ല.
I only want to live with you.
ഞാൻ നിന്നോട് കൂടെ ജീവിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു.
Whether this problem is solved or not is unimportant.
ഈ പ്രശ്നം പരിഹരിച്ചാലും പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ള പ്രാധാന്യമുള്ള കാര്യമല്ല.
That is a spiritual man.
അതാണ് ആത്മീയനായ മനുഷ്യൻ.
He doesn't turn to God when he has problems.
അവൻ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു.
He turns to God because he is grateful for all that the Lord has done for him.
അവൻ ദൈവത്തിലേക്ക് തിരിയുന്നു കാരണം അവൻ ദൈവം ചെയ്തതിനെല്ലാം നന്ദിയുള്ളവനാണ്.
He loves the Lord because the Lord loved him first.
അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു കാരണം ദൈവം അവനെ ആദ്യമേ സ്നേഹിച്ചതുകൊണ്ട്.
You know that all our work for the Lord has no value if we don't love him.
നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ്, വാല്യൂ ഇല്ലാത്തതാണ്.
Turn to Revelation chapter 2.
വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
In Revelation chapter 2 we read that the Lord says this to the leader of the church in Ephesus.
എഫെസസിലെ സഭയുടെ ദൂതന് ദൈവം ഇത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
He says, I know your deeds, verse 2.
രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
He was a hard working person.
അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിന പ്രയത്നം ചെയ്യുന്ന മനുഷ്യനായിരുന്നു.
He says, I know your toil.
നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു.
I know your perseverance.
നിന്റെ സഹിഷ്ണുതയെ ഞാൻ അറിയുന്നു.
What all good qualities he has.
അദ്ദേഹത്തിന് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്.
I know that you cannot endure evil men.
ദുഷ്ടന്മാരായ മനുഷ്യനെ സഹിച്ചുകൊള്ളുവാൻ വയ്യാത്ത നിന്റെ കാര്യവും ഞാൻ അറിയുന്നു.
That means he kept the church pure by keeping evil people out of the church.
അവൻ സഭയെ വളരെ പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചു അവിടുത്തെ ദുഷ്ടന്മാരായ മനുഷ്യരെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട്.
And he says, I know that you put the test to the test those who call themselves apostles and they are not, and you found them to be false.
അപ്പോസ്തലന്മാരല്ലാത്തവർ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നവരെ അവൻ പരീക്ഷിച്ചറിഞ്ഞതും അവിടെ കാണുന്നു.
That means he was careful about doctrine also in the church.
അതിന്റെ അർത്ഥം അവൻ സഭയിലുള്ളതായ ഉപദേശങ്ങളെ കുറിച്ചും വളരെ സൂക്ഷ്മതയുള്ളവനായിരുന്നു.
And again he says in verse 3, I know you have perseverance.
അവിടെ വീണ്ടും മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അറിയുന്നു എന്ന് അവിടെ പറയുന്നു.
And I know you have not grown weary.
നീ തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു എന്ന് പറയുന്നു.
What would you think of such a brother?
അങ്ങനെയുള്ള ഒരു സഹോദരനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു?
Careful about doctrine.
ഉപദേശത്തെ പറ്റി വളരെ സൂക്ഷ്മതയുള്ള,
വർക്കിംഗ് ഹാർഡ് ഫോർ ദ ലോർഡ്,
ദൈവത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവൻ,
ആൻഡ് ഡൂയിങ് സോ മെനി തിങ്സ്, പെർസിവിയറിംഗ് 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 ഫോർ ദ ലോർഡ്സ് വർക്ക്,
ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വളരെയധികം സഹിഷ്ണുത സഹിക്കുന്ന, വളരെയധികം സഹിഷ്ണുതയുള്ളതായ ഒരു സഹോദരനെ അവിടെ കാണാം.
ഓൾ ദ ബിലീവേഴ്സ് ഇൻ ദ ചർച്ച് തിങ്ക് വാട്ട് എ വണ്ടർഫുൾ ബ്രദർ.
സഭയിലുള്ളതായ എല്ലാ സഹോദരന്മാരും ചിന്തിക്കും, ഈ സഹോദരൻ എത്രയോ നല്ല ഒരു സഹോദരനാണ്.
But the Lord has got a different opinion.
എന്നാൽ ദൈവത്തിന് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം മറ്റൊന്നാണ്.
The Lord says, I don't value all these things.
ദൈവം പറയുന്നു, ഞാൻ ഇതൊന്നും ഞാൻ വിലയുള്ളതായിട്ട് കരുതുന്നില്ല.
Because verse 4, you have left your first love.
അതിന് കാരണം നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു.
You don't love me like you did at first.
നീ ആദ്യമേ എന്നെ സ്നേഹിച്ചതുപോലെ നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല.
What does that prove?
എന്താണ് അത് നമ്മൾ കാണിക്കുന്നത്?
It proves that God does not want all our labor if we don't love him with all our heart.
அது നമ്മെ കാണിക്കുന്ന നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയത്നവും ദൈവത്തിന് ആവശ്യമില്ല എന്നാണ്.
Maybe at the beginning of your Christian life when you first came to the Lord you loved him.
ക്രിസ്തീയ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യമേ നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ സ്നേഹിച്ചിരിക്കാം.
Some of you may have never loved him in all your life because you may have turned to God only when you are in difficulty.
നിങ്ങളുടെ അനേകരെ ദൈവത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞിട്ടില്ലായിരിക്കാം, കാരണം പ്രയാസമേറിയപ്പോൾ മാത്രം ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് നിങ്ങൾക്കുള്ളത്.
I am talking to a few people here who had a genuine conversion experience.
ഇവിടെയുള്ള യഥാർത്ഥമായ ഒരു രൂപാന്തരത്തിന്റെ വീണ്ടും ജനത്തിന്റെ അനുഭവമുള്ള ചില വ്യക്തികൾ ഇവിടെ ഉണ്ട്.
Where sometime in your past life you can look back and say you came to Jesus as a sinner.
നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അനേക നാളുകൾ മുമ്പ് യേശുവിലേക്ക് ഒരു മഹാപാപിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ കടന്നു വന്നതിനെ പറ്റി എനിക്ക്.
And in that day you loved the Lord, he was more to you than everything in the world.
ആ ദിവസം നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും ദൈവം ഏറ്റവും വലിയവനായിരുന്നു.
But what has happened today?
ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു?
You have left your first love.
നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു.
It's like a young couple who are deeply in love with each other. Newly married couple.
ഒരു യുവദമ്പതികൾ അവരുടെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതായ സ്നേഹം വിട്ടുകളഞ്ഞതുപോലെയുള്ള
അനുഭവമാണ്. Newly married couple who are deeply in love with each other.
പുതിയതായി വിവാഹം ചെയ്ത ദമ്പതികൾ അവരുടെ ജീവിതത്തിലുള്ള ആദ്യത്തെ സ്നേഹം പോലെയാണത്.
What all the woman does for the husband.
ആ യുവതി എന്തെല്ലാം ഭർത്താവിന് വേണ്ടി ചെയ്താലും,
everything she does in the house,
avul pavanathil cheynadellam pavanathil aavashyamayadellam cheyunu,
she does it out of love for her husband.
Deva pardavanodulla snehathil ninnu avul adu cheyunu.
She eagerly waits for her husband to come back from work.
Avul valare taalpiriyathode pardavu jolly kanni kadannu varunnathu nokki kaathirikkunnu.
Welcomes him at the door and they go out together and they're so happy.
അവൻ വാതുക്കൽ നിന്ന് തന്നെ അവനെ സ്വീകരിക്കുകയും അവർ വളരെ സന്തോഷത്തോടുകൂടെ കടന്നു പോവുകയും ചെയ്യുന്നു.
And you go to that same house 15 years later.
15 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് കരുതുക.
She has not divorced him.
അദ്ദേഹം അവളെ വിവാഹ മോചനം നടത്തിയിട്ടില്ല.
She is still cooking the food.
അവൾ ഇപ്പോഴും ആഹാരം പാകം ചെയ്യുന്നു.
She is still taking care of the house.
വീട്ടിലെ കാര്യങ്ങളിലൊക്കെയും അവൾ ശ്രദ്ധിക്കുന്നു.
It's no longer the same.
എന്നാൽ പഴയ സ്നേഹം അവിടെ ഇല്ല.
He comes through the front door. Yeah, he can go. He's got the key. He can come inside and go to his room and change and have his bath. It's okay.
Avan munvashatha vaadilude kadannu varatte avante key undallo avan kayari poi room il poi vastram maarugeyum aagaram kazhikkeyum okkeyum cheyyam.
And if he asks anything, he says, "Ah, it's over there. Go and look there. You'll find it."
Adhegam endengil choikkanengil adu avade unda poi nokki edukka ennu parayum.
It was not like that when they started.
അങ്ങനെ അവരുടെ ജീവിതം ആരംഭിച്ചപ്പോൾ അവർ അങ്ങനെയല്ലായിരുന്നു.
This is the condition of many, many Christians.
ഇതേ അവസ്ഥയാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുള്ളത്.
They have lost their first love for Jesus Christ.
അവരെ യേശുവിനോടുള്ള അവതായ അവരുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു.
They are still going to the meetings, they still read their Bible, they still pray.
ഇപ്പോഴും അവരോ മീറ്റിംഗുകളിലേക്ക് കടന്നു പോകുന്നു, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും ഒരു ബൈബിൾ വായിക്കുന്നു.
It's not full of joy and love.
സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ അല്ലാതെ.
There's no excitement in the Lord's presence.
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവര് സന്തോഷമുള്ളവരായിട്ട് തീരുന്നില്ല.
I became a Christian nearly 40 years ago.
40 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ക്രിസ്ത്യാനി, ഏകദേശം 40 വർഷം മുൻപാണ് ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നത്.
I am excited in the presence of Jesus today.
ദൈവത്തിന്റെ സാന്നിധ്യത്താല് ഇപ്പോഴും ഞാൻ തുള്ളി നിറഞ്ഞു പോകുന്നു.
It's a joy for me to do something for the Lord.
ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
I don't feel anything I do is a sacrifice.
ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു യാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
He's done so much for me.
കാരണം അവൻ വളരെയധികം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു.
About 5 years ago I almost died on a road accident.
ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹന ഒരു റോഡ് അപകടത്തിൽ ഞാൻ ഏകദേശം മരിച്ചവനെ പോലെയായിരുന്നു.
I was riding my scooter and I got hit by a level crossing. Railway level cross.
ഞാൻ എന്റെ സ്കൂട്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസിൽ വെച്ച് അതിന്റെ ബാർ എന്നെ മുട്ടി.
I fell down unconscious on the railway line.
ഞാൻ ബോധഹീനനായിട്ട് ആ റെയിൽവേ ട്രാക്കിൽ മറിഞ്ഞു വീണു.
God had mercy on me and I was okay.
ദൈവം എന്നോട് കരുണയുള്ളവനായിരുന്നു. ദൈവത്തിന്റെ കരുണ എന്നോട് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടു.
ഞാൻ
സുഖമായി ഞാൻ ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ
and I said, Lord,
ഞാൻ ദൈവത്തോട് പറഞ്ഞു,
please give me a few more years.
ദൈവമേ ദയവായി എനിക്ക് കുറേ വർഷങ്ങൾ കൂടെ തരണം.
Not to live in this world. I don't want anything in this world.
ഈ ലോകത്തിലെ കുറേ വർഷങ്ങൾ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിൽ നിന്നൊന്നും എനിക്ക് വേണ്ട.
Give me a few more years to say thank you with my life for dying for me on Calvary.
എന്റെ ജീവിതം കൊണ്ട് നിന്നോട് കുറെ വർഷങ്ങളിലൂടെ നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിന് നന്ദി പറയുവാൻ വേണ്ടി തരണം.
I want to say thank you not with words.
ഞാൻ വാക്കുകൾ കൊണ്ട് നിന്നോട് നന്ദി പറയുവാനല്ല വേണ്ടത്.
I want to say thank you with my life.
എന്റെ ജീവിതം കൊണ്ട് ഞാൻ നിന്നോട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു.
With my service.
എന്റെ സേവനം കൊണ്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു.
With my sacrifice.
എന്റെ യാഗം കൊണ്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു.
With my time.
എന്റെ സമയം കൊണ്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു.
Lord, give me 5 more years.
ദൈവമേ 5 വർഷം കൂടെ എനിക്ക് തരണം.
No. He has already given me 5 more years.
ദൈവം എനിക്ക് 5 വർഷം തന്നു കഴിഞ്ഞു.
And I believe he'll give me more time.
ദൈവം എനിക്ക് കൂടുതൽ സമയം തരുമെന്ന് ഞാൻ.
What for?
എന്തിനു വേണ്ടി?
To say thank you to the Lord for dying for me on Calvary.
യേശു കർത്താവേ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിന് എന്റെ ജീവിതം കൊണ്ട് നന്ദി പറയുവാൻ.
My whole life I can say is saying thank you to the Lord. That's all.
എന്റെ ജീവിതം മുഴുവൻ ദൈവത്തോട് നന്ദി പറയുവാൻ വേണ്ടിയുള്ളതാണ്.
Do you feel like that about your life?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയാണോ?
Do you feel that, Lord, you've done so much for me. How can I ever repay it?
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ദൈവമേ നീ എനിക്ക് ഇത്രയധികം ചെയ്തു കഴിഞ്ഞു, എനിക്ക് ഇതിനെ എങ്ങനെ പകരം ചെയ്യാൻ കഴിയും?
I'm not waiting for any crown in heaven or a reward when I get there.
സ്വർഗ്ഗത്തിലുള്ളതായ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കാനുള്ള ഒരു കിരീടത്തിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ല.
I say, Lord, you've already done so much for me on the cross. I don't want anything more.
ദൈവമേ നീ എനിക്ക് വേണ്ടി ഇത്രയധികം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിലധികമായിട്ട് എനിക്കൊന്നും വേണ്ട.
I feel that many of you have not understood how much Jesus did for you on the cross.
ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെയധികം ആൾക്കാരും യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂശിൽ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല.
Another picture that I had was this.
വേറൊരു ചിത്രം എനിക്കുള്ളത് ഇതാണ്.
That if I was the, and this is good for little children.
ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യമാണ്.
If I was the only sinner in the whole world.
ഞാനാണ് ഈ ലോകത്തിലുള്ളതായ ഏക പാപിയെങ്കിൽ.
And all the other people in the world were good people.
ലോകത്തിൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും നല്ലവരായ മനുഷ്യരാണ്.
Jesus would have come from heaven just for me.
യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്.
I like to think of it like that.
ഞാൻ അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
To say Christ died for the sins of the world.
നാം യേശു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ.
That's one thing.
അത് ഒരു കാര്യം മാത്രമാണ്.
But to say Christ died for me.
എന്നാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം.
Make it personal.
അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായിട്ട് മാറ്റൂ.
That if you were the only sinner in the whole world.
നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തിലുള്ള ഏക പാപിയെങ്കിൽ.
All the other people in the world were good.
മറ്റുള്ള എല്ലാ മനുഷ്യരും നല്ലവരായ മനുഷ്യരാണ്.
Jesus would have come from heaven and died only for you.
നിനക്ക് വേണ്ടി മാത്രമായിട്ട് യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നും വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു.
I believe that.
ഞാൻ അത് വിശ്വസിക്കുന്നു.
And I say, Lord, I want to respond in gratitude for that.
ഞാൻ പറയുന്നു, ദൈവമേ നിന്നോട് നന്ദിയോടുകൂടെ പ്രതികരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
What shall I do?
ഞാൻ എന്ത് ചെയ്യണം?
Just go for a few meetings and sing a few songs?
ചില മീറ്റിംഗുകൾക്ക് പോയി ചില പാട്ടുകൾ പാടുക മാത്രമാണ് ചെയ്യേണ്ടത്?
I shall give my life.
അല്ല, നമ്മുടെ ജീവിതം തന്നെ മുഴുവൻ.
My time.
സമയം ദൈവത്തിന് കൊടുക്കണം.
My energy,
എന്റെ ശക്തി കൊടുക്കണം.
My money,
എന്റെ പണം കൊടുക്കണം.
Any sacrifice,
എന്ത് യാഗവും ദൈവത്തിന്.
Obedience to any commandment,
എല്ലാ കൽപ്പനയും അനുസരിക്കുക.
If the Lord tells me to love 500 enemies, I'm going to love 500 enemies.
500 ശത്രുക്കളെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞാൽ 500 പേരെയും ഞാൻ സ്നേഹിക്കും.
And it won't be a burden.
അത് എന്റെ ജീവിതത്തിൽ ഒരു ഭാരമല്ല.
God's commandments are not a burden when we are done out of love.
ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമേറിയതല്ല നാം അത് സ്നേഹത്തിൽ ചെയ്യുമ്പോൾ.
Let me read one last verse.
അവസാനമായിട്ട് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
When I was a young Christian, I read this verse in Genesis 29.
ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലുള്ള ഈ വാക്യം ഞാനൊരു യുവ ക്രിസ്ത്യാനിയായപ്പോൾ ഞാൻ വായിച്ചു.
And it really challenged me.
അത് എന്നെ ശരിക്കും വെല്ലുവിളിക്കുക തന്നെ ചെയ്തു.
Genesis 29 and verse 20.
ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 20-ാമത്തെ വാക്യം.
Jacob served 7 years for Rachel, and they seemed to him just a few days because he loved her so much.
അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിച്ചുകൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി.
Can you think of that?
നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കും?
Working 7 years like a slave in order to get a wife.
ഒരു ഭാര്യയെ കിട്ടുവാൻ വേണ്ടി 7 വർഷക്കാലം ഒരു അടിമയായിട്ട് വേല ചെയ്യുക എന്നുള്ളത്.
How much he must have loved her.
അവൻ എത്രയധികം അവളെ സ്നേഹിച്ചിരിക്കും.
And it says the 7 years was like a few days.
അവിടെ പറയുന്നു ആ 7 വർഷം അവന് അല്പകാലം പോലെ തോന്നിയെന്ന്.
And Laban cheated him, and he had to work another 7 years. It became 14 years.
ലാബാൻ അവനെ കൗളിപ്പിക്കുകയും വീണ്ടും ഒരു 7 വർഷം കൂടി അവന് അടിമ വേല ചെയ്യുമ്പോൾ 14 വർഷം.
It was just like a few days.
അത് അവൻ ഒരു ചില ദിവസങ്ങൾ പോലെ മാത്രം.
It says because he loved her.
അതിന് കാരണം അവൻ അവളെ അത്രയധികം സ്നേഹിച്ചു.
And I said, Lord, if a man can love a woman like that, that 14 years of slavery is just like a few days.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരു മനുഷ്യന് ഒരു ഭാര്യയെ കിട്ടുവാൻ വേണ്ടി 14 വർഷത്തെ അടിമവേല അവന് ദിവസങ്ങൾ പോലെ തോന്നിയെങ്കിൽ,
how should I serve you?
ഞാൻ എങ്ങനെ നിന്നെ സേവിക്കണം?
14 years will be like a few days.
14 വർഷം അവന് ഏതാനും ദിവസങ്ങൾ പോലെ.
50 years will be just like a few days.
50 വർഷങ്ങൾ ചില ദിവസങ്ങൾ പോലെ.
If I love the Lord,
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ,
if I don't love the Lord,
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ,
then it's a burden.
അതൊരു ഭാരമായിരിക്കും ജീവിതത്തിൽ.
Many people serve the Lord like we do overtime. It's always a burden.
അനേക മനുഷ്യരെ ദൈവത്തെ സേവിക്കുന്നത് വലിയ ഭാരത്തോടു കൂടെയാണ്.
Like we do overtime in the factory.
നമ്മൾ കമ്പനിയിലെ ഓവർടൈം ചെയ്യുന്നത് പോലെയാണ്.
Yeah, we have to do it. But that's not the way Jacob served for Rachel.
നാം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നു.
Jacob did not serve for Rachel like that.
യാക്കോബ് റാഹേലിന് വേണ്ടി അങ്ങനെയുള്ള പ്രവൃത്തിയല്ല ചെയ്തത്.
He served out of love.
അവൻ സ്നേഹത്തോടുകൂടെ ചെയ്തു.
I want to say, my brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുന്നു.
The only service God wants from you is one which comes out of a heart full of love for him.
സേവനം കൊണ്ട് നിറഞ്ഞതായ ഒരു ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നതായ സേവനം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, സ്വീകരിക്കുന്നുള്ളൂ.
If it doesn't come out of love from your heart, God says, forget it, I don't want it.
നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന അല്ലെങ്കിൽ ദൈവം പറയുന്നത് അത് മറന്നു കളയുക, എനിക്കത് വേണ്ട എന്നാണ്.
Whatever you do,
നിങ്ങൾ എന്തെല്ലാം ചെയ്താലും,
any service,
എന്ത് സേവനം,
any money you give,
എന്തേരെ പണം നിങ്ങൾ കൊടുത്താലും,
it's not out of love, God says, I don't want it, throw it in the garbage bin.
അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ലെങ്കിൽ ദൈവം പറയുന്നത് എനിക്കത് വേണ്ട, നീ അത് ചപ്പ് കൂമ്പാരത്തിൽ തള്ളിക്കളയ.
Only what comes out of love is what God will accept.
സ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്നത് മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Has God spoken to your heart this evening?
ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചോ?
Don't let the word of God be taken away from your heart by the devil.
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ജീവനുള്ളതായ വചനം പിശാച് എടുത്തുകൊണ്ട് പോകുവാൻ അനുവദിക്കരുത്.
Say, Lord, let it sink into my heart.
ദൈവത്തോട് പറയുക, ദൈവമേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ.
You have shown me the selfishness of my heart.
നീ എന്റെ ജീവിതത്തിന്റെ സ്വാർത്ഥപരമായ അവസ്ഥ എന്നെ കാണിച്ചു.
I've seen how I turn to you only when I have problems.
ഞാൻ കണ്ടു, എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഞാൻ നിന്നിലേക്ക് കടന്നു വരുന്ന അവസ്ഥ.
When snakes bite me, when sickness comes,
പാമ്പ് കടിക്കുമ്പോഴും രോഗം വരുമ്പോഴും മാത്രം ദൈവത്തിലേക്ക് തിരിയുന്നു.
Lord, I don't want it to be like that anymore.
ദൈവമേ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
I want to love you with all my heart.
എന്റെ പൂർണ്ണമായ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുവാൻ.
Thank you for giving your life for me.
നിന്റെ ജീവിതം മുഴുവൻ എനിക്കായി തന്നതിന്.
You gave everything to me.
നീ എനിക്ക് വേണ്ടി എല്ലാം തന്നു.
I want to give everything to you.
ഞാനും എന്റേതെല്ലാം നിനക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നു.
Now, don't say that quickly. Think about it.
വളരെ പെട്ടെന്ന് അത് പറയാതെ അതിനെപ്പറ്റി ചിന്തിക്കുക.
If you don't want to give everything, don't say you're giving everything. Don't tell him a lie.
നിങ്ങൾ എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ കള്ളം പറയരുത്.
Then say, Lord, I'm not yet ready to give everything. Please give me another 2-3 weeks to think about it.
ദൈവത്തോട് പറയുക, ദൈവമേ എനിക്കെല്ലാം നിനക്ക് വേണ്ടി തരുവാനായിട്ട് കഴിയുന്നില്ല.
I'm not ready.
അതിന് ഞാൻ തയ്യാറല്ല. ഒന്ന് രണ്ട് ആഴ്ചകൾ കൂടെ എനിക്ക് തരണമേ.
Yeah, think about it. There's no hurry.
അതിനെപ്പറ്റി ആലോചിക്കുവാൻ ഒന്ന് രണ്ട് ആഴ്ചകൾ കൂടെ.
But don't tell a lie.
എന്നാൽ ദൈവത്തോട് കള്ളം പറയരുത്.
Don't say you're giving everything when you don't give everything.
നിങ്ങൾ എല്ലാം കൊടുക്കാതെ എല്ലാം കൊടുക്കുന്നു എന്ന് പറയരുത്.
Jesus said, go home, sit down, think about it and then decide.
യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പാനത്തിൽ കടന്നുപോയി ഇരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക.
Take 2 weeks, take 2 months, take year, 2 years if you like, but don't tell a lie to God.
രണ്ട് ദിവസമോ രണ്ടാഴ്ചയോ രണ്ട് മാസമോ രണ്ട് വർഷമോ അതിനുവേണ്ടി എടുക്കുക. എന്നാൽ ദൈവത്തോട് കള്ളം പറയരുത്.
But say, Lord, I want to love you with all my heart.
ദൈവത്തോട് പറയുക, എന്റെ ദൈവമേ, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ഞാൻ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു.
And those who believe that Jesus gave everything for you,
യേശു കർത്താവ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരെ,
say, Lord, I want to give everything to you.
അവർ പറയുക, ഞാൻ ദൈവമേ എല്ലാം ഞാൻ നിനക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നു.
Thank you, Father.
ദൈവമേ, പിതാവേ, നിങ്ങളോട് നന്ദിയുണ്ട്.
Bless the word to every heart.
എല്ലാ വചനത്തെയും എല്ലാ ഹൃദയത്തെയും അങ്ങയുടെ വചനത്താൽ അനുഗ്രഹിക്കണമേ.
In Jesus' name.
യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ.
ആമേൻ.